ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം 27 ആരംഭിക്കും. ഇതിന് 812 കോടി രൂപ അനുവദിച്ചു. നവീന ചിന്തയിലും നൂതന സാങ്കേതിക വിദ്യയിലും ഊന്നിയ വ്യവസായങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനവും സംസ്ഥാനത്ത് സാധ്യമാക്കുമെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുസമാധി ശതാബ്ദി ആചരണം ഉദ്ഘാടനം ചെയ്യും. ശിവഗിരിയിലെത്തിയ രാഷ്ട്രപതി ഗുരുസമാധിയിൽ പ്രണാമം അർപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ വി എൻ വാസവൻ, വി ശിവൻകുട്ടി തുടങ്ങിയവർ രാഷ്ട്രപതിക്ക് ഒപ്പമുണ്ട്. രാവിലെ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ വൈകിട്ട് 4 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു എത്തുന്നതിന്റെ ആവേശത്തിലാണ് പാലാ നഗരവും പരിസര പ്രദേശങ്ങളും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രസന്നമായ കാലാവസ്ഥയാണ് ഇന്ന് എന്നത് അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിലാണ് രാഷ്ട്രപതി പാലായിലെത്തുന്നത്. കോളേജ് പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് തിരിക്കും. ഇന്ന് വൈകിട്ട് കുമരകത്ത് തങ്ങുന്ന രാഷ്ട്രപതി നാളെ കൊച്ചിയിലേക്ക് പോകും. പാലാ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അതികർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഗതാഗത ക്രമീകരണങ്ങൾ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിലെ എല്ലാ സ്കൂളുകളും ഇന്ന് 3 മണിയോടെ പ്രവർത്തനം അവസാനിപ്പിക്കും.
രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ വരവേൽക്കാൻ പാലാ സെന്റ് തോമസ് കോളേജ് ഒരുങ്ങി. കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് രാഷ്ട്രപതി ഇന്നെത്തുന്നത്. പദവിയിലിരിക്കെ ഒരു രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിലെത്തുന്നത് ആദ്യമായിട്ടാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ കോട്ടയം ജില്ലയിലെ ആദ്യ സന്ദർശനവുമാണിത്. വൈകിട്ട് 3:30 പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൌണ്ടിലാവും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുക. ജൂബിലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനത്തിനുശേഷം ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന പുതിയ ജൂബിലി ബ്ലോക്കിന്റെ ശിലാഫലകവും രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും. തുടർന്ന് ഹെലികോപ്റ്ററിൽ കോട്ടയം പോലീസ് ഗ്രൌണ്ടിൽ ഇറങ്ങിയ ശേഷം റോഡ് മാർഗം കുമരകത്തേക്ക് പോകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മസ്കറ്റിൽ പ്രവാസി സംഗമത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം അമറാത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച സലാലയിലെത്തുന്ന മുഖ്യമന്ത്രി അൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ പ്രവാസോത്സവം 2025 ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മലയാള മിഷൻ സലാല ചാപ്റ്ററും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം 27 ആരംഭിക്കും. ഇതിനായി 812 കോടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുന്നത്. 26,62,000 പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക എത്തും. ശേഷിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനം മുൻകൂറായി 24,21,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ഇതുവരെ 43,653 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ചെലവിട്ടത്. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 214 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ഈ സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഫണ്ടിന്റെ 7ാം ഗഡുവാണ് അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്തുകൾക്ക് 151 കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 11,03,00,000 രൂപയും നീക്കിവച്ചു. ജില്ലാ പഞ്ചായത്തുകൾക്ക് 7,89,00,000 രൂപയും മുനിസിപ്പാലിറ്റികൾക്ക് 25,83,00,000 രൂപയും കോർപ്പറേഷനുകൾക്ക് 18,25,00,000 രൂപയും ലഭിക്കും. ഈ സാമ്പത്തിക വർഷം ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് 10,396 കോടി രൂപയാണ് അനുവദിച്ചത്. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പ് കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തിരുവനന്തപുരത്തെ ഇഞ്ചിക്കലയിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുരാരി ബാബുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയേക്കുമെന്നാണ് സൂചന. പുതിയ തലമുറ ജി എസ് ടി പരിഷ്കരണം സമൂഹത്തിന്റെ നാനാതുറകളിലേക്കുള്ളവർക്ക് സഹായകരമാവുകയാണ്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരന്റെ റിപ്പോർട്ട്.
ജി എസ് ടി പരിഷ്കരണത്തോടെ ഇൻഷുറൻസ് മേഖലയിലും നിർമ്മാണ മേഖലയിലും വന്ന മാറ്റങ്ങൾ വലിയ തോതിൽ ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഇൻഷുറൻസ് അഡ്വൈസർ കൂടിയായ കണ്ണൂർ ഒഴക്രോത്തെ ബേബി സ്മിത പറയുന്നു.
ഇൻഷുറൻസ് മേഖലയിൽ വളരെയധികം വലിയ നേട്ടങ്ങളാണ് ഈ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ കിട്ടിയത്. നമുക്ക് കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോഴും ഒരുപക്ഷെ ഇൻഷുറൻസിന് മുൻകാലത്ത് ഉണ്ടായിരുന്ന ജി എസ് ടി വലിയ ജി എസ് ടി അടക്കേണ്ടി വന്നിരുന്നു. ഇതിന്റെ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കൂടെ ജി എസ് ടി കൂടെ പറയുമ്പോഴും പക്ഷേ പലരും ഒരു മുഖം ചുളിക്കുന്ന സാധ്യത ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പം വളരെ സുഖകരമായിട്ട് സംസാരിക്കാനും ജി എസ് ടിയിലെ കുറവുകൊണ്ട് വലിയൊരു തുക പ്രീമിയത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അത് എന്നെ പോലെ തന്നെ എനിക്ക് പ്രീമിയം കൊടുക്കുന്ന കസ്റ്റമർക്കും വളരെ ഉപകാരമായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിർമ്മാണ മേഖലയിലെ സിമന്റ് പോലെ സാധനങ്ങൾക്കുള്ള വിലക്കുറവ്, പുതിയ വീട് പണിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടമ്മ എന്ന രീതിയിലും വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00. പരിപാടിയുടെ 127-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഷൻ 2031 ഭാഗമായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിൽ കരട് നയരേഖ മന്ത്രി എം ബി രാജേഷ് അവതരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എക്സൈസിന് കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. നവീന ചിന്തയിലും നൂതന സാങ്കേതിക വിദ്യയിലും ഊന്നിയ വ്യവസായങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനവും സംസ്ഥാനത്ത് സാധ്യമാക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. വിഷൻ 2031 ഭാഗമായി വ്യവസായ വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുന്നു. കായികമേളയുടെ പ്രധാന ഇനമായ അത്ലറ്റിക്സിന് തുടക്കമായി. മേളയുടെ 2-ാം ദിനം 670 പോയിന്റുമായാണ് തിരുവനന്തപുരം 1-ാം സ്ഥാനത്ത് തുടരുന്നത്. 78 സ്വർണം, 57 വെള്ളി, 81 വെങ്കലം എന്നിവയാണ് തിരുവനന്തപുരത്തിന്റെ നേട്ടം. 388 പോയിന്റുമായി കണ്ണൂർ 2-ാമതും 326 പോയിന്റുമായി തൃശൂർ 3-ാമതുമാണ്. 325 പോയിന്റുമായി കോഴിക്കോട് 4-ാമതുണ്ട്. ഗെയിംസിലും നീന്തലിലും തിരുവനന്തപുരമാണ് മുന്നിൽ. അത്ലറ്റിക്സിൽ 4 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 4-ലും സ്വർണവുമായി 30 പോയിന്റോടെ പാലക്കാടാണ് മുന്നിൽ. അത്ലറ്റിക്സിൽ സ്കൂൾ വിഭാഗത്തിൽ 13 പോയിന്റുമായി പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ HS ആണ് ആദ്യ സ്ഥാനത്ത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. അഡിലേഡിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 45 ഓവറിൽ 8 വിക്കറ്റിന് 226 റൺസ് എടുത്തു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഉച്ചകഴിഞ്ഞ് 3-ന് ന്യൂസിലാന്റിനെ നേരിടും. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകൾക്കും ഇന്നത്തെ വിജയം അനിവാര്യമാണ്. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിലെ ഫ്രഷ്കട്ട് അറിവു മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ ജനകീയ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന് MK മുനീർ MLA പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഫ്രഷ്കട്ട് സ്ഥാപനത്തിനകത്ത് അക്രമസംഭവങ്ങൾ അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ IC ബാലകൃഷ്ണൻ MLAക്കും മുൻ DCC പ്രസിഡന്റ് ND അപ്പച്ചനുമെതിരെ പോലീസ് ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ, PV ബാലചന്ദ്രൻ എന്നിവർ 3-ഉം 4-ഉം പ്രതികളാണ്. കേസിൽ നേരത്തെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. NM വിജയന്റെ ആത്മഹത്യാ കേസിൽ പ്രതി ചേർത്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. കേസിനെ നിയമപരമായി നേരിടുമെന്നും കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്നും ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയിൽ അറിയിച്ചു. തിരുനെല്ലി ആശ്രമം സ്കൂളിലെ പട്ടികവർഗ വിദ്യാർത്ഥികളെ ആറളത്തേക്ക് മാറ്റുന്നത് പുനഃപരിശോധിക്കണമെന്ന് പ്രിയങ്കാഗാന്ധി MP ആവശ്യപ്പെട്ടു. നിലവിലെ ഹോസ്റ്റൽ മെച്ചപ്പെടുത്തി കുട്ടികൾക്ക് വയനാട്ടിൽ തന്നെ പഠിക്കാൻ സാഹചര്യമുണ്ടാക്കണമെന്ന് മന്ത്രി OR കേളുവിനോട് അയച്ച കത്തിൽ പ്രിയങ്ക ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം 27-ന് ആരംഭിക്കും. ഇതിന് 812 കോടി രൂപ അനുവദിച്ചു. നവീന ചിന്തയിലും നൂതന സാങ്കേതിക വിദ്യയിലും ഊന്നിയ വ്യവസായങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനവും സംസ്ഥാനത്ത് സാധ്യമാക്കുമെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.